അടിസ്ഥാനമായിരിക്കുന്ന മർമ്മങ്ങളുണ്ട്. ഇനി ബോധിച്ച് എന്തൊക്കെ ഉണ്ടെന്ന് ബോധിച്ചാലും ഇല്ല, അവയൊക്കെ തന്നെയാണ് താനില്ലെങ്കിൽ ഇതൊന്നുമില്ല, ഇതൊക്കെ ഇല്ലെങ്കിലും താനുണ്ട്, ഇത് ബോധിക്കാതായിരിക്കില്ല. യാത്രകാരി മൂന്നാവസ്ഥകളും ഇല്ലെങ്കിലും താനുണ്ട്, താനില്ലെങ്കിൽ അവയില്ല. ഈ ബാല്യകുമാരേവന അർത്ഥക്കാതെ നിശാശേഷങ്ങളില്ലെങ്കിലും താനുണ്ട്, താനില്ലെങ്കിൽ അവയൊന്നുമില്ല. അതുപോലെ തന്നെ അനേക ശരീരങ്ങളൊന്നും ഇല്ലെങ്കിലും താനുണ്ട്, താനില്ലെങ്കിൽ ശരീരങ്ങളില്ല. ഇങ്ങനെ നോക്കുമ്പോൾ ഈ പ്രപഞ്ചത്തിലുള്ള സർവവസ്തുക്കളും തന്നിലാണ് പ്രകടമായിരിക്കുന്നതും പ്രകാശിക്കുന്നതെന്നും ഈ അവയാൽ താൻ മറയപ്പെട്ടിരിക്കുകയാണ് ചെയ്യുന്നതെന്നും ഈ ബോധിക്കാൻ കഴിയുന്നുണ്ട്. അങ്ങനെ തന്നെ നിശ്ചയവും വിസ്മരിച്ചിട്ട് ഇല്ലാത്തവയും ജഡങ്ങളുമായിരിക്കുന്ന വസ്തുക്കൾ സത്യമാണെന്ന് ബോധിച്ച് ഈ ആ വസ്തുക്കളെ ഈ അനുഭവിക്കാനും സമ്പാദിക്കാനും ആഗ്രഹിക്കുകയും പ്രവർത്തിക്കുകയും അനുഭവിച്ചിരുന്നു. ഈ വ്യക്തതയാണ് ഒരാളെ നിത്യ നിരന്തരമാകുമെന്ന ബുദ്ധിയായി അജ്ഞനായും ബദ്ധനായും നിലനിർത്തുന്നു. ഇതെന്ന് സുഖമുഖത്തെ അറിയാനുള്ളതായ ഈ വിചാരം ആത്മവിചാരത്തിന്റെ ഈ പരാക്കുകളെയും പ്രത്യേകതകളെയും മറന്ന് ഈ ആ പ്രത്യേകയിലാണ് പരാക്കി നിൽക്കുന്നത്. പ്രത്യേകാശ്രയത്തോട് കൂടാതെ കൊണ്ട് ഒരു പരാഗവും ഉണ്ടായിട്ടില്ല എന്ന് ബോധിച്ച് പ്രത്യേകിനെ അറിഞ്ഞ് ഉണരലാണ് ഈ ജ്ഞാനി എപ്പോൾ ഉണ്ടാകുന്നു. സംസാരത്തിന്റെ ആത്യന്തികമായിരിക്കുന്ന വിരടി
സംബന്ധ ശിഷ്യ ആചാര്യതയാണുഭവത്തെക്കുറിച്ച് മായയിൽ മുഴുകിയിരിക്കുന്ന ജീവനങ്ങളുള്ളത് കൊണ്ടാണ് വിരുദ്ധങ്ങളായിട്ടുള്ള ഈ അനുഭവം നിങ്ങൾ ഇവർക്ക് തന്നെ സത്യമാണ്. അപ്പൊ പിന്നെ ആരാ അനുഭവിക്കുന്നത്? ഞാൻ ജീവനാണെന്നുള്ളതായ ബോധമുണ്ടല്ലോ, അതുകൊണ്ടായി ആ ഈ അഭിമാനത്തിനും താൻ തന്നെയാണ് അനുഭവിക്കുന്നത്. ആത്മാവിന് അനുഭവം ഉണ്ടോ ചോദിച്ചാൽ എന്ത് ചെയ്യാം? അപ്പൊ അനുഭവം ഉള്ള ആൾക്ക് ഇവിടെ സത്തയുണ്ടോ? സത്തയില്ല, ആത്മാവ് തന്നെയാണ് സത്ത. ഇപ്പൊ ദുശ്ശാസനെ ദിവസം പറ്റിയ ദുശ്ശാസനെ അരിക്കുന്ന ഭീമത്തെ അനുഭവം ദുശ്ശാസനും ഭീമത്തിനും രണ്ടാൾക്കും സത്തയില്ല. കാരണം അത് നാരായണ ഗോപാലിന് വേഷം കെട്ടിയതാണ്. പക്ഷേ നാരായണനും ഗോപാലിനുമാണ് സത്തയുള്ളത്. ദുശ്ശാസനും ഭീമസേനും സത്തയില്ല. എങ്കിലും അടി കിട്ടുന്ന സമയത്ത് പിന്നെ ഈ ദുശ്ശാസനെ വേദനയുണ്ട് എന്ന് നിലവിളിക്കുന്നു. അനുഭവം വരുമ്പോ ശ്വാസം ഇല്ലാത്തതല്ലേ, ഇല്ലാത്തതാണെങ്കിലും മുഴുവതമ്പിലാണ് ആ ഇല്ലാത്തത് നിൽക്കുന്നത് എന്നർത്ഥം. അപ്പൊ അത് കാരണത്താൽ ഉള്ളതിന് അല്ല ഇല്ലാത്തതിന് ഉള്ളതിന്റെ പ്രതിഭാസം ഇതാണ് വിവർത്തം എന്ന് പറഞ്ഞത്. ആ വിവർത്ത സ്വരൂപേണയാണ് ഈ ഇവർക്ക് സത്യം എന്ന പോലെ നിൽക്കുന്നത് എന്ന് പറയാൻ കാര്യം. വിവർത്തം, പരിണാമം, വികാരം ഇങ്ങനെ മൂന്നാണ് ഒരു വസ്തു മറ്റൊന്നായി തീരുന്നതായ സമ്പ്രദായം. അതില് ഈ പ്രപഞ്ചമായിട്ട് ആത്മതത്വം അല്ലെങ്കിൽ ആത്മസ്വരൂപം പ്രപഞ്ചാകാരമായി തീര അല്ലെങ്കിൽ ശരീരികളായി തീര എന്നുള്ള ഒരവസ്ഥ വന്നത് വിവർത്തഭാവത്തിലാണ്. വികാരഭാവം, വികാരം എന്ന് പറഞ്ഞാൽ വസ്തുവിനോട് കൂടിയിട്ടുള്ളതിനാണ് വികാരം പറയുക. വസ്തുവിന്റെ മാറ്റത്തിനാണ് പരിണാമം എന്ന് പറയുക. വസ്തുവില്ലാതെ കണ്ട് വസ്തുവിലുള്ള തോന്നലിനാണ് വിവർത്തം എന്ന് പറയുക. ഇത് നല്ലവണ്ണം ശ്രദ്ധിച്ചു ഓർമ്മിക്കണം, നല്ലതിൽ അറിയുള്ളൂ. വസ്തുവില്ലാതെ കണ്ട് വസ്തുവിലുള്ള പ്രതീതി, ഇപ്പൊ വസ്തു കയറാണെന്ന് വെച്ചോളൂ, ആ വസ്തുവിൽ ഇല്ലാത്തതായ വസ്തുവിന്റെ പ്രതീതി, അതായത് പാമ്പിന്റെ പ്രതീതിയാണ്. പാമ്പ് ഇല്ലാതെ എന്നിട്ടും പണ്ട് പാമ്പാണ് എന്നുള്ള ആ അനുഭവം വരുന്ന വിചാരിച്ചോളൂ. അപ്പൊ വസ്തുവില്ലാതെ കണ്ട് ഈ വസ്തുവിൽ പ്രതീതി ഉണ്ടായിട്ടില്ല. ആ സമ്പ്രദായത്തിനാണ് വിവർത്തം എന്ന് പറയുന്നത്. വെറുതെ ഇരിച്ചിലേക്ക് നോക്കിയപ്പോൾ ഭൂതമാണെന്ന് തോന്നി. ഭൂതത്തിന്റെ വസ്തുതത്വം അവിടെ ഇല്ല, ഇരിച്ചിലാണ് കാണപ്പെടുന്നത് എന്നർത്ഥം. ആ കാണപ്പെടുന്നതായ വസ്തു വാസ്തവത്തിൽ വസ്തുവിൽ ഇല്ല, പ്രതീതി മാത്രമേ ഉള്ളൂ എന്നർത്ഥം. സ്വഭീജനെ സത്യമായി ഒരു സത്യത്തിൻ്റെ നിൽക്കുന്നത്, അതുകൊണ്ടാണ് സത്യമായത്. അല്ലെങ്കിൽ ആവിദ്യ ഈ സൃഷ്ടങ്ങളായുള്ള വസ്തുക്കളൊക്കെ തേജോ ആരുതം യഥാവിനിമയോ എത്ര സൃഗോ അമൃഷ, ഈ സൃഗം എത്ര യാതൊന്നിൽ നിൽക്കു കാരണത്താലാണ് അമൃഷ. അമൃഷ എന്ന് വെച്ചാൽ വിധിയല്ലാത്തത്, അമൃഷ എന്ന് പറഞ്ഞാൽ വിധിയായിട്ടുള്ളത്, അമൃഷ എന്ന് പറഞ്ഞാൽ വിധിയല്ലാത്തത്. ഇത് സത്യമാണ്, ഇത് സത്യമാണ്, ഇത് സത്യമാണ് എന്നുള്ള തോന്നലുണ്ടാവുന്നുണ്ടല്ലോ. ആ തോന്നൽ എന്തുകൊണ്ടാണ്ടാവുന്നത്? മിഥ്യയും ഈ സത്യബുദ്ധി വരാനുള്ള കാരണം സത്യത്തിലാണ് ആ മിഥ്യ പ്രതീക്ഷപ്പെടുന്നത് അല്ലെങ്കിൽ പ്രകാശിക്കുന്നത്. ഇതാണ് അതിന്റെ കാരണം. ഇത് സത്യത്തിലാണ് കാണുന്നത്. ഇതുമാതിരി ഇല്ലാത്തതായ പാമ്പിനെ കാണുന്നത് ഉള്ളതായിരിക്കുന്ന കയറുകളിലാണ്. അതുകൊണ്ടാണ് അത് സത്യമാണെന്ന് തോന്നാനിടവുന്നത്. അങ്ങനെ വസ്തുവില്ലാതെ കണ്ട വസ്തുപ്രതീതി ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് വിവർത്തത്തിന്റെ സ്വഭാവം. വസ്തുവോട് കൂടിയിട്ട് അന്യപ്രതീതി ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് വികാരം എന്ന് പറയുന്നത്. വസ്തു തന്നെ മറ്റൊന്നായി മാറുക എന്നുള്ളതാണ് പരിണാമം എന്ന് പറയുന്നത്. അതായത് മണ്ണ് ഘടചരാവാരി പിന്നെ പാത്രങ്ങളായി തീർന്നിച്ചോ അത് വികാരമാണ്, മണ്ണിന്റെ വികാരമാണ് എന്നർത്ഥം. കാരണം മണ്ണിന് മാറിയതായ സമയത്ത് ഘടവോ കുറവോ അല്ലെങ്കിൽ കച്ചോ കരവോ കാണുന്നതായി മണ്ണുണ്ട്, മണ്ണാകുന്ന മൂലവസ്തു അതിൽ ഉണ്ട് എന്നർത്ഥം. മണ്ണ് വിചാരം കൊണ്ടല്ലല്ലോ കാണുന്നത്, മണ്ണിൽ തന്നെയാണ് കാണുന്നത് എന്നർത്ഥം. അപ്പൊ മണ്ണിന്റെ വികാരമാണ് എന്ന് പറയുന്നു കടകരാവാരി എന്നർത്ഥം. സ്വർണത്തിന്റെ വികാരങ്ങളാണ് കടകവും ജലാതി ആഭരണങ്ങളും പറയുന്നത്. സ്വർണത്തിൽ ഇപ്പൊ കടകത്തിന്റെ കുണ്ടലത്തിന്റെ ആകൃതിയും ജാലങ്ങളുടെ കടകവും മുന്തിലും തോന്നപ്പെട്ട് എല്ലാം ചെയ്യുന്നത് ഈ സ്വർണത്തിൽ തന്നെ ആ ആകൃതിയെ സ്വയം പ്രകാശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അത് സ്വർണത്തിന്റെ വികാരമായിട്ടിരുന്നു. ഇങ്ങനെ ഈ രക്തസ്വരൂപങ്ങളുടെ ആകൃതിയെ പ്രകാശിപ്പിച്ചിട്ടില്ല ബ്രഹ്മത്തിൽ ആത്മാവിൽ നിന്നർത്ഥം. തോന്നപ്പെട മാത്രമാണ് ചെയ്യുന്നത്. പ്രകാശിപ്പിക്കാണ്ട് എങ്ങനെയാണ് തോന്നുന്നത്? ഈ തോന്നുന്ന ആളിൽ ഉള്ള വാസന എന്നർത്ഥം. ആ വാസനയാണ് ഇതിന്റെ മൂലതത്വം. ഒരു വസ്തുവിനെ കണ്ണു വിചാരിച്ചോളും, എന്തുകൊണ്ടാണ് ആ വസ്തു ഉണ്ടാക്കപ്പെട്ടത്? ഇനി തന്റെ മനസ്സിലുള്ള വാസന കൊണ്ട്, വേറെ ഒന്നുമുണ്ട്. പാമ്പിൽ തോന്നപ്പെട്ടതായ അല്ല കയറിൽ തോന്നപ്പെട്ടതായ മാത്രം എന്തുകൊണ്ടാണ് ഉണ്ടാക്കപ്പെട്ടത്? തന്റെ തന്നിലുള്ള വാസന കൊണ്ട് എന്നർത്ഥം. വാസന ഇല്ലാതെ തോന്നുന്നില്ല. അപ്പോ വിവർത്ത സ്വരൂപേണയാണ് ഈ ജഗത്ത് മുഴുവൻ കാണപ്പെടുന്നത്. ഈ വിവർത്തം എന്ന് പറഞ്ഞാൽ വസ്തുസത്വം ഇല്ലാതെ കണ്ട് ഈ അന്യവസ്തുബോധം വരികയാണ് എന്നർത്ഥം. വസ്തുവിന്റെ തന്നെ അന്യതാ സ്വരൂപേണയുള്ള മാറ്റത്തിനെയാണ് പരിണാമം എന്ന് പറയുന്നത്. ആ പരിണാമം കഴിഞ്ഞാൽ പിന്നെ അത് പൂർവസ്തു രൂപത്തിലേക്ക് വരികയാണ്. ഏതാണ് ഇപ്പൊ പാല് തൈരാവും പോലെ പാലുഭാവവും പോലെ എന്നൊക്കെ പറഞ്ഞാലോ, അത് മാറ്റാണ്. ആരെയെ കഴിഞ്ഞാൽ ഞാൻ പൂർവസ്വരൂപത്തിലേക്ക് വരിക. ഇനിയിപ്പോ അരി ചോറായിരിക്കുള്ളൂ, ആ ചോറിന് വീട് അരിയാവില്ല. ഇപ്പൊ നെല്ല് അരിയായിരിക്കുള്ളൂ, ആ അരി പിന്നെ നെല്ലായിരിക്കില്ല. ഇങ്ങനെയുള്ളതിനാണ് പരിണാമം എന്ന് പറയുന്നത് എന്നർത്ഥം. അപ്പൊ ഒന്ന് മറ്റൊന്നായിട്ട് മാറുക എന്നുള്ളതാണ് പരിണാമം. അങ്ങനെ പരിണമിച്ചതല്ല ഈ ജഗത്തം. ഇതുപോലെ ഈ ഒന്ന് തന്നെ പല സ്വരൂപത്തിലായിട്ട് മാറുക എന്നുള്ളത് തന്നെയാണ് ഈ വികാരം എന്ന് പറയുന്നത്. അങ്ങനെ വികാര സ്വരൂപേണ തോന്നപ്പെടുന്നതല്ല ഇപ്പം. പിന്നെ വികാരവുമില്ല, പരിണാമവുമില്ല. എന്തൊരു വസ്തുക്കളെ തോന്നുന്നതോ അതാത് വസ്തുക്കൾ ഇല്ല അതില്. എന്നിട്ടും നിങ്ങൾക്ക് ആ വസ്തുവിന്റെ പ്രതീതി പരമാർത്ഥമായിട്ടുണ്ടാവുന്നു. ഇതാണ് ആ പ്രതീതി കൊണ്ടാണ് ഈ ഉള്ള വസ്തു അറിയപ്പെടുന്നത്. അപ്പൊ ഇല്ലാത്തതായ ഈ വസ്തുക്കളിലൊക്കെ പ്രതീതി കൊണ്ട് ഉള്ള വസ്തു അറിയപ്പെടുന്നു. ഇല്ലാത്ത പാമ്പിന്റെ ആ തോന്നല് കൊണ്ട് ഉള്ളതായിരിക്കുന്ന കയറും അറിയപ്പെടുന്നു. ഇതുപോലെ ഇല്ലാത്തതായ ഈ ജഗത്ത് കൊണ്ട് കവികാരികളെ കൊണ്ട് കാണാൻ ഉള്ളതായിരിക്കുന്ന സത്യമായിരിക്കുന്ന ആത്മസ്വരൂപം അറിയപ്പെട്ടിരുന്ന അതാണ്. എന്താണ് വികാരം? സ്വപ്നയെ ജാഗ്രതയുവാഷപുരുഷവും മായാവഴി പ്രാമിത. സ്വപ്നത്തിലാകട്ടെ ജാഗ്രതത്തിലാകട്ടെ ഈ പുരുഷൻ ജീവൻ മായാപരിഭ്രാമിതനായിട്ടിരിക്കുന്നു, മായ കൊണ്ട് പരിഭ്രാന്തനായിട്ടിരിക്കുന്നു, സത്യത്തെ അറിയാൻ കഴിയാത്തവനായിട്ടിരിക്കുന്നു. ഇതുകൊണ്ടാണ് ഈ നിത്യാസ്വരൂപങ്ങളെയൊക്കെ സത്യ സ്വരൂപേണ ബോധിക്കുകയും അനുഭവിക്കുകയും ചെയ്യുന്നത് എന്നത്. തസ്മൈ ശ്രീ ഗുരുമൂർത്തി അതിനാദ്യം കേൾക്കുന്ന പറഞ്ഞു വിശ്വംബത്തിന് കാര്യകാരണതയാ ചെയ്യുന്ന കാര്യകാരണ സ്വരൂപേണ ബോധിക്കുന്നു ഈ വിശ്വത്തെ. എന്തെങ്കിലും ഒന്ന് കാണുമ്പോൾ ഇത് കാര്യമാണ് ഇത് ഇന്നതാണ് ഇത് ഇവിടെ ഉണ്ടായത് ഇന്നതിനുണ്ടായി ഇങ്ങനെ നോക്കുമ്പോൾ കാര്യവും കാരണവും ആകുന്ന സ്വരൂപത്തിൽ മാങ്ങുന്നുണ്ട്. ഇത് എവിടെ ഉണ്ടായത് ഇത് മാവുന്നുണ്ടായി. മാവ് എവിടെ ഉണ്ടായത് എന്റെ ബീജത്തിൽ നിന്നുണ്ടായി. ബീജം എവിടെ ഉണ്ടായത് ഇങ്ങനെ നോക്കുന്ന ബ്രഹ്മത്തിൽ നിന്നാണ് ഇനി ഇതൊക്കെ വന്നതെന്ന് കാണാനൊക്കെ. അതായത് മറ്റൊരു വാസ്തവത്തിൽ ഈ മാങ്ങയുടെ അഞ്ചിയോ അല്ലെങ്കിൽ മാങ്ങയോ മാവോ എന്തെങ്കിലും ഉണ്ടോ ഒന്നുമില്ല. അപ്പൊ ഇതൊക്കെ പ്രതീതി മാത്രമാണ് എന്നൊക്കെ പ്രതീതിച്ച തോന്നല്. തോന്നാനുണ്ടോ കാരണം വാസനയാണ് എന്നൊക്കെ. അപ്പൊ വാസന കൊണ്ടാണ് തോന്നലുണ്ടായിരിക്കുന്നത് എന്നൊക്കെ. ആ തോന്നൽ സത്യമായിക്കൊള്ളുന്നില്ല. ഈ സത്യമല്ലാതെ നിന്നും തോന്നാം. എന്നാലും ഈ പിന്നെ ആ സത്യഭാവത്തിൽ നീ അനുഭവിക്കുന്നു. ഈ അനുഭവത്തിനെയാണ് ഈ സംസാരം എന്ന് പറയുന്നത്. ആ അനുഭവം എന്തുകൊണ്ടുണ്ടാവുന്നു അജ്ഞാനമുണ്ട്. അപ്പൊ അജ്ഞാനം എന്ന് വെച്ചാൽ എന്താ സത്യത്തിന്റെ വിസ്മൃതി.
സത്യത്തിന്റെ സ്മൃതി ഉണ്ടാവുമ്പോ ഇല്ലാതെ ഉണ്ടാവും. കയറിനെ അറിയുമ്പോൾ കാമില്ലാതെ ആവുന്നില്ല.
ഇതുപോലെ നഷ്ടം ഒന്നിനെ മറ്റൊന്നായിട്ട് തോന്നപ്പെടും. ഒന്നിനെ തോന്നല്ല ഒന്നിന് നഷ്ടം തോന്നപ്പെടുന്നു. നഷ്ടപ്പോ സംസ്ഥാനത്തെ ചിലകളായിട്ട് കാണുന്നു. ഈ ചെരയും മുലയും കുമളയും ഒക്കെ ആയിട്ട് കാണുന്നു. വിചാരിച്ചു ചില നില കുമളകളൊക്കെ ഈ സമുദ്രജലത്തിൽ തോന്നപ്പെടുന്നതായ പ്രതീതി മാത്രങ്ങളാണ്. പരമാർത്ഥങ്ങളല്ല. സമുദ്രജലത്തിൽ സമുദ്രജലം മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. നഷ്ടത്തിലൂടെ ആത്മാവിൽ ആത്മചൈതന്യം മാത്രമേ ഉള്ളൂ. ആ ആത്മാവിലാണ് ഇതൊക്കെ തോന്നുന്നത്.
വിശ്വം ബച്ചരി കാര്യകാരണതയാ സുസ്വാമി സംബന്ധത. അതുപോലെ യജമാനനും ഭാവം ശിഷ്യ ആചാര്യതയാ ശിഷ്യനും ആചാര്യനുമുള്ളതായ ഭാവം. പിതൃപുത്രാധ്യാത്മനാഥത അച്ഛനും മകനും ഉള്ളതായ ഭാവം. ഇതൊക്കെ കാര്യകാരണ സ്വരൂപങ്ങളാണ്. അങ്ങനെ കാര്യകാരണ സ്വരൂപേണ പിന്നെ അറിയുന്നു, പിതൃപുത്ര സ്വരൂപേണ അറിയുന്നു, ഇതുപോലെ തന്നെ യജമാന പുത്ര സ്വരൂപേണ അറിയുന്നു. ഇനി അതുമില്ലെങ്കിൽ അച്ഛനും മകനെന്നുള്ളതല്ല, ശിഷ്യനും ഗുരുനാഥനെന്നുള്ളതായ നിലയിൽ അറിയണം. ഈ ശിഷ്യത്വത്തിനോ ഗുരുത്വത്തിനോ വ്യവസ്ഥ അതായത് സ്ഥിതി ഉണ്ട് നോക്കുന്നില്ല. ശിഷ്യൻ കുറിച്ച് കഴിയുമ്പോൾ ശിഷ്യനല്ലാതെ ഉണ്ടാവുന്നു. ശിഷ്യൻ ഗുരുവായിട്ട് മാറുന്നു കേട്ടോ. അതുപോലെ പുത്രൻ കുറിച്ച് കഴിയുമ്പോൾ പിതാവായിട്ട് മാറും. ഇങ്ങനെയാണ്. അപ്പോ ഇന്ന് പിതാവും പുത്രനുമായിട്ടിരിക്കുന്നു എന്നിരിക്കെ ആ പിതാവും വികസനം ഉണ്ടാക്കി കൊടുത്തു തന്നെ ഈ പുത്രനാണ് നട്ടം. ഈ പുത്രൻ കുറച്ച് കഴിയുമ്പോ അത് പിതാവാകും. ഇതുപോലെ ശിഷ്യൻ കുറച്ച് കഴിയുമ്പോൾ ഗുരുവാക്കി തീർത്തത് എങ്ങനെയാണ്? താൻ ശിഷ്യനാകൊണ്ടാണ് ഗുരുവിന് ഗുരുത്വം ഉണ്ടായത് നട്ടം. ആരും പഠിക്കാൻ ചെന്നില്ല, അദ്ദേഹം കഴിക്കാൻ ചോദിക്കുന്നു ഇങ്ങനെ ഗുരുവാവുക അവിടെ. അത് കുറെ ശിഷ്യന്മാർ വന്ന് അധ്യയനം ചെയ്യുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ആചാര്യൻ അല്ലെങ്കിൽ ഗുരുവെന്ന് പറയുന്നത് നട്ടം. അങ്ങനെ പഠിച്ച് പഠിച്ചുണ്ടായിരുന്നു ശിഷ്യന്മാരൊക്കെ. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ആചാര്യന്മാരായിരുന്നു. അപ്പോ ഈ വക ഭേദങ്ങളൊക്കെ ഏതുവരെയാണ്? ഈ സത്യത്തെ അറിയാതിരിക്കുന്ന കാര്യമാണ്. സത്യത്തെ അറിഞ്ഞു കഴിഞ്ഞാലോ ഭേദമില്ല എന്നൊക്കെ. ഈ ഗുരു ശിഷ്യൻ എന്നുള്ളത് രണ്ടെന്ന് ചെയ്യാനൊക്കെ. പിന്നെ എങ്ങനെയാണ് ഈ ഗുരുവിൽ നിന്ന് ശിഷ്യനേക്ക് ജ്ഞാനം വരുന്നത്? ജ്ഞാനം വരുന്നില്ല, അതാണ് എന്നാച്ച ജ്ഞാനം അയാളിലുള്ളതാണ്. ആരും കൊണ്ടുപോയിട്ട് പ്രകാശിപ്പിക്കുന്നില്ല ആ ജ്ഞാനം. നഷ്ടം അയാളിലുള്ള ജ്ഞാനത്തിന്റെ മറവിനെ നീക്കുക മാത്രമാണ് ചെയ്യുന്നത്. അല്ലാണ്ട് ജ്ഞാനം കൊടുക്കുന്നില്ല. നഷ്ടം ജ്ഞാനം അയാളിൽ തന്നെയുണ്ട്. അതുണ്ടായിരുന്നില്ല എന്ന് വിചാരിച്ചു. എന്നാൽ മറ്റൊരാൾക്ക് അയാളെ ജ്ഞാനിയാക്കാനായിട്ട് കഴിയില്ല, സംശയമില്ല. നഷ്ടം അപ്പൊ തന്നെയുള്ളതായ ജ്ഞാനത്തിന്റെ തന്നെ മറവിനെ നീക്കുന്നു, ഇത്രയും ചെയ്യുന്നുള്ളൂ. ആ മറവ് ഇന്ന കാരണം കൊണ്ടാണ് എന്ന് ബോധിപ്പിച്ച് അതിനെ നീക്കാനുള്ളതായ ഉപായത്തെ പറഞ്ഞു കൊടുക്കുന്നു. അല്ലെങ്കിൽ അറിവിനെ കൊടുക്കുന്നുണ്ടോ? കൊടുക്കുന്നില്ല. അത് ഈ ഭൗതികമായിട്ടുള്ള തന്നെ സ്കൂളിലൊക്കെ പഠിപ്പിക്കുന്നതായി കുട്ടികളുണ്ട്. ആ പഠിപ്പിക്കുന്ന കുട്ടികൾക്ക് അറിവ് അറിവ് വഴിയും ഉണ്ടായി. അതിനെ പ്രകാശിപ്പിക്കുന്നു ആചാര്യൻ എത്രയുള്ളൂ. തന്നെ തന്നെ ഉള്ളതായ അറിവാണ്. ഇനി അത് മറയപ്പെട്ട് കിടക്കുന്നു കാരണങ്ങളെ കൊണ്ട് മറവിനീ ദിവസം കൊടുക്കുന്നു. ഇത്ര അപ്പൊ അന്യന്റെ രൂപത്തിൽ കാണപ്പെടുന്ന ജീവന്റെ മായാപരിഭ്രമണത്തിന്റെ ഫലമാണ് നഷ്ടം എന്ന് വേറെ. ആ മായാവരി ഭ്രമണത്തിൽ നിന്ന് എപ്പോഴും ജീവൻ മുക്തനാവുമ്പോൾ ഈ വക അനുഭവങ്ങളൊന്നും എപ്പോഴും യാതൊരു സ്വപ്നങ്ങളെ നീക്കി കഴിയുമ്പോൾ തന്നെ ഇങ്ങനെ മായ മാത്രമായി മായ മാത്രമായി തീരുമ്പോൾ ആഭരണം മാത്രമേ ഉള്ളൂ, സത്യത്തിന്റെ മറവ് മാത്രമേ ഉള്ളൂ, നിക്ഷേപമില്ല, അന്യവസ്തുക്കളുടെ പ്രതീതിയില്ല എന്നർത്ഥം. അന്യവസ്തു പ്രതീതിയാണല്ലോ നിക്ഷേപമായി ധരിക്കുന്നത് എന്നർത്ഥം. അതൊക്കെ അസത്യമാണ്, അസത്യമാണെങ്കിലും അന്യവസ്തുക്കളാണെന്ന് അർത്ഥം. അങ്ങനെ അന്യവസ്തുക്കളുടെ ഒക്കെ പ്രതീതി ഉണ്ടായിത്തീരുന്നു ജാഗ്രത സ്വപ്നങ്ങൾ എന്നർത്ഥം. അതായത് സത്യത്തിന്റെ വിസ്മൃതിയാണ് സുഖപുരി, അതായത് മറവാണ് ഉണ്ടാകുന്നത് എന്നർത്ഥം. അങ്ങനെ വിക്ഷേപവും ആദരണവും ആകുന്ന രണ്ട് ധർമ്മങ്ങളെ കൊണ്ടമായ ഗൂഢതിനെ മറുത്ത് ഇല്ലാത്തിനെ പ്രകടമാക്കി ഈ അർത്ഥം. ആ ഇല്ലാത്തിന്റെ പ്രകടഭാവം അടങ്ങുന്നു സുഹൃത്തി എടുക്കുമ്പോൾ എന്നർത്ഥം. കാരണം മനസ്സും ഇന്ദ്രിയങ്ങളുമാണ് അതിനുള്ള ഉപകരണങ്ങൾ. ആ ഇന്ദ്രിയ മനസ്സുകൾ അടങ്ങുന്നു എന്നുള്ളത് കൊണ്ട് പിന്നെ വിക്ഷേപമില്ലാത്തുണ്ടാവും. അപ്പൊ ആവരണം മാത്രമായി തീർന്നു. അങ്ങനെ ആ ബുദ്ധി അടങ്ങുന്ന സമയത്ത് ആവരണവും നീങ്ങുന്നു. അങ്ങനെ വിക്ഷേപാവരണങ്ങൾ നീങ്ങുമ്പോൾ സുസുരൂപമല്ലാതെ അപരിച്ഛിന്ന സച്ചിദാനന്ദാകാരമായിരിക്കുന്ന ബ്രഹ്മതത്വമല്ലാതെ പറയുന്നില്ല. ഈ മായ പ്രഭാവത്തിൽ നിന്ന് ഉണരണം ജീവൻ. അപ്പോൾ ഇത് പരമാർത്ഥത്തിൽ പോഷിക്കാതായിരിക്കും. എന്താ അതിനുള്ള മാർഗം? എങ്ങനെയാണ് മായാ സ്വരൂപത്തിൽ നിന്ന് ഉണരുക എന്നാണെങ്കിൽ അത് ധ്യാനം. എന്ത് ധ്യാനമാണ് ചെയ്യേണ്ടത്? അതാണ് അടുത്ത സ്വരൂപം. അഷ്ടമൂർത്തി ധ്യാനം ഭൂരംഭം ചനലോനിലംബരമഹർനാഭോ ഹിമാംശു കുമൻ ഇത്യാഭാരി ചരാചരാത്മകമിതം യസ്യൈവ മുഖ്യസ്ഥരം നാണ്യകിഞ്ചന വിദ്യതയെ വിമർശനം പരമേശ്വരന് അഷ്ടമൂർത്തി എന്ന് പേരുണ്ടല്ലോ. അഷ്ടമൂർത്തി എട്ട് സ്വരൂപങ്ങളുള്ള ആളാണ്, എട്ട് ശരീരങ്ങളുള്ള ആളാണ്. ആ എട്ട് ശരീരം അതാണ് ഭൂരംഭാണ്. ഈ ഭൂമി, ജലം, അനല വായു, അഗ്നി, അനിലൻ വായു, ഈ നിന്നെ ആകാശം. അപ്പോ ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം എന്ന ഗുണങ്ങൾ. ഭൂരംഭം ചനൽ ഒന്നിലംബരം. പിന്നെ അഹർനാഥോ ഹിമാംശുക്കുമാൻ. പിന്നെ സൂര്യൻ, ചന്ദ്രൻ, ജീവൻ. ഇനി കേട്ടായല്ലോ. ഇങ്ങനെ എട്ടാണ് പരമേശ്വരന്റെ അഷ്ടമൂർത്തി സ്വരൂപങ്ങൾ. ഇത് വലിച്ചു വലിയായിട്ട് ഓരോന്ന് അറിവിൽ നിന്നുണ്ടായതാണ്. ഞാൻ അറിവിനെ ബോധിക്കുന്നതായ സമയത്ത് അത് മറ്റതിൽ ജയിച്ചും മറ്റതിൽ ജയിക്കും എന്ന് ബോധിക്കാൻ സാധിക്കും. അങ്ങനെ ഓരോന്നും ഓരോന്നിൽ നിന്ന് വന്നതാണ്. ഭൂമിയിൽ കാണുന്നതായ ജീവരാശികളും പദാർത്ഥങ്ങളൊക്കെ ഉടനെ വന്നത് ഭൂമിയിൽ തന്നെ ഉണ്ടായതാണ്. അത് ഭൂമിയുടെ കാര്യങ്ങളാണ് ഇതൊക്കെ. ഇതൊക്കെ ഭൂമിയിൽ തന്നെ ലയിക്കും. ഇങ്ങനെ ഭൂമിയിൽ നിന്നുണ്ടായ പദാർത്ഥങ്ങളൊക്കെ എവിടെയാ ലയിക്കുന്നത്? ഭൂമിയിൽ തന്നെ. നമുക്ക് ഭൂമിയിലുണ്ടായ കഴുകാ വസ്തുക്കൾ അപ്പോഴപ്പോൾ ഭൂമിയും ലയിച്ചുകൊണ്ട് ഇന്ന് പിന്നെയും പ്രകാശിക്കുന്നു, ഇന്ന് പിന്നെയും ലയിക്കുന്നു, പിന്നെയും പ്രകാശിക്കുന്നു. അങ്ങനെ ഭൂമി തന്നെ ലയിക്കാൻ തുടങ്ങുന്നു എന്ന് പറഞ്ഞാലോ ഈ പദാർത്ഥങ്ങളൊക്കെ ഭൂമിയിലേക്ക് പിന്നെ ഉണ്ടാവില്ല എന്നർത്ഥം. ആ ഭൂമി ഉടനെ ഉണ്ടായത് ജലത്തിൽ ഉണ്ടായിരുന്നു. അപ്പോ ഈ ഭൗമങ്ങളായിട്ടുള്ള വസ്തുക്കളും ജീവരാശികളും ഒക്കെ ഭൂമിയിലും അങ്ങനെ ഭൂമി ജലത്തിൽ ലയിക്കുന്നു. ആ ജല ഉടനെ ഉണ്ടായത് അഗ്നിയിൽ നിന്നുണ്ടായിരുന്നു. ആ ജലം അഗ്നിയിലും ആ അഗ്നി ഉടനെ ഉണ്ടായത് വായുവിലും. അത് വായുവിലും വായു ഉടനെ ഉണ്ടായി ആകാശത്തിൽ. അത് ആകാശത്തിൽ ജയിക്കുന്നു വിചാരിക്കുക. അപ്പൊ ആകാശം മാത്രമായി തീരുള്ളൂ. അങ്ങനെയുള്ള ആകാശത്ത് ചന്ദ്രൻ, സൂര്യൻ, ചന്ദ്രനുണ്ട്. ആ ചന്ദ്രനെ ഉടനെ ഉണ്ടായത് ആദിത്യനാണ്. ചന്ദ്രനെന്ന് ആദിത്യനും ആദിത്യനെ ഉടനുണ്ടായി ചരഞ്ജീവനുണ്ടായി. ഈ ജീവനെ ജയിക്കുന്നു വരുമ്പോ ജീവത്വത്തിന്റെ അസ്തിത്വത്തെ അതുണ്ടാവും. അപ്പോ സത്താ മാത്രമായിരിക്കുന്ന, അപരിച്ഛിന്നമായിരിക്കുന്ന ചിതാകാശം മാത്രം പ്രകാശിക്കുന്നത്. ഈ ചിതാകാശത്തെയാണ് ഇനി ധ്യേയമാക്കി തീർക്കുന്നത്, ഇനി ധ്യാനിക്കേണ്ടതായിട്ടിരിക്കുന്നത് എന്നർത്ഥം. അപ്പോ പഞ്ചഭൂതങ്ങളെ ലയിപ്പിച്ച് ലയിപ്പിച്ച് മുന്നോട്ട് മുന്നോട്ട് കൊണ്ടുപോവുക എന്നർത്ഥം. പഞ്ചഭൂതങ്ങളിൽ ഒരാണ് ലയിപ്പിക്കുന്നതായ സമയത്ത് ഇപ്പൊ നിങ്ങൾ കാണാതിരിക്കുന്ന സമയത്ത് ശ്രീകൃഷ്ണനെ ധ്യാനിക്കണം, കൃഷ്ണനെ ധ്യാനിക്കണം വിചാരിച്ചിരിക്കുന്നു. പലതരത്തിലുള്ളതായ നാമരൂപങ്ങൾ കൊണ്ടി പ്രകാശിക്കുന്ന മനസ്സിൽ ഈ നാമരൂപങ്ങളൊന്നും നടക്കാൻ കഴിയുന്നില്ല എന്ന് വരുമ്പോൾ ഉണ്ടായിട്ടുള്ള അങ്ങനെയുള്ള നാമരൂപങ്ങളൊക്കെ വിടുന്ന നമ്മുടെ ഭൂമിയിൽ നിന്നാണ് വന്നത്. ഭൂമിയിൽ വിടുന്നു വന്നു ആ പഞ്ചജലത്തിൽ നിന്നാണ് വന്നത്. ഭൂമിയിലെ പത്ത് ഇരട്ടി ജലമുണ്ട്, ഓരോ പതിപ്പത്ത് ഇരട്ടിയാണ്. ആകാശത്തിൽ ഉണ്ടോ അതിന്റെ പത്തിലൊന്നേ ഉള്ളൂ വായു. വായുവിന്റെ പത്തിലൊന്നാണ് അഗ്നിയുടെ പത്തിലൊന്നാണ് ജലം, ജലത്തിന്റെ പത്തിലൊന്നാണ്. ഇതാണ് സാധാരണ പത്തിലൊന്നേ ഉള്ളൂ എന്നുള്ളത് കൊണ്ട് ജലത്തിൽ ജയിച്ചത്. അപ്പൊ കുറച്ച് വണ്ണും കുറെ വെള്ളവും എന്നാണ് അവിടത്തിൽ ജയിച്ചത്. കുറച്ച് വെള്ളവും കുറെ അഗ്നി ഉണ്ടെന്ന് പറഞ്ഞാലോ ഈ വെള്ളം അഗ്നിയുണ്ട്. കുറച്ച് അഗ്നിയും ഒരുപാട് വായു ഉണ്ടെന്ന് പറഞ്ഞാലോ അത് പറഞ്ഞു പോകും. കുറച്ച് വായു അനന്തമായിട്ട് ആകാശമുണ്ടെങ്കിലോ അത് ആകാശമുണ്ട്. അപ്പൊ ഇങ്ങനെ ഇനി ആകാശത്തിന്റെ പത്തിലൊന്നാണ് വായു. ആകാശം വായു പറഞ്ഞ എന്താ വസ്തുശൂന്യമായിരിക്കുന്ന ആകാശം തന്നെ ഒരു അംശം കൊണ്ട് ചലന സ്വരൂപമായിരിക്കുന്നത്. ചലനാത്മകമായിരിക്കുന്ന ആകാശത്തെ തന്നെയാണ് വായു. ആ വായു കൂട്ടുമുട്ടിയുണ്ടാകുന്ന ജോലിക്കാരൻ അതിന് ഇത് ശേദമാണ് ജലം. ജലത്തിന്റെ ഉള്ളിലാണ് ഭൂമി നടക്കുന്നത്. അപ്പോ അനേകമില്ല ഒന്നുമില്ലേ. നിങ്ങൾ പഞ്ചഭൂതങ്ങളെ നോക്കുന്ന സമയത്ത് അനേകം ഉണ്ടെന്ന് തോന്നും. അതിക്ക് വഴിക്ക് വഴിയായിട്ട് അതിന്റെ സൂക്ഷ്മ സ്വരൂപങ്ങളെ നമുക്കൊന്ന് വിചാരിച്ചു. ആകാശത്തിൽ ശബ്ദം ഉണ്ടാകുന്നു, ശബ്ദത്തിൽ നിന്ന് ആകാശം, ആകാശത്തിൽ നിന്ന് സ്പർശം, സ്പർശത്തിൽ നിന്ന് വായു, വായു രൂപം, അഗ്നി നിന്ന് രസം, രസത്തിൽ നിന്ന് ജലം, ജലത്തിൽ നിന്ന് ബന്ധം, ബന്ധത്തിൽ നിന്ന് ഭൂമി, ഭൂമിയിൽ നിന്ന് ഭോഗങ്ങളായുള്ള പദാർത്ഥങ്ങൾ, ജീവികളും ഇങ്ങനെ വൈകുന്നേരം ഉണ്ടാകുന്നു. അപ്പൊ അതിനെ തന്നെ ലയിപ്പിക്കുന്നതായ സ്നേഹത്ത ഭോഗങ്ങളായുള്ള വസ്തുക്കളൊക്കെ ഭൂമിയിലും ഭൂമി ജലത്തിൽ അല്ല ഭൂമി ബന്ധത്തിൽ ബന്ധം ജലത്തിൽ ഇവിടെ ജലവും ജലമയങ്ങളായുള്ള വസ്തുക്കളൊക്കെ രസത്തിൽ ആ രസം അഗ്നിയിൽ ലയിക്കുന്നു. അഗ്നിയും അഗ്നേയ പദാർത്ഥങ്ങളൊക്കെ രൂപത്തിൽ ഈ രൂപം വായുവിൽ ലയിക്കുന്നു. ആ വായു സ്പർശത്തിൽ ലയിക്കുന്നു, സ്പർശ ആകാശത്തിൽ ലയിക്കുന്നു, ആകാശം ശബ്ദത്തിൽ ശബ്ദം ചന്ദ്രനിൽ ലയിക്കുന്നു, അതായത് മനസ്സിൽ ലയിക്കുന്നു. മനസ്സ് ചൈതന്യത്തിലേക്കും ചൈതന്യം അഖണ്ഡ പരിപൂർണമായിട്ടുണ്ടോ ഉപാധികൾ നിരുപാധികമായിട്ടൊന്നും ഇത്രയായപ്പോ ഉപാധികളൊക്കെ പോയപ്പോൾ ജീവത്വം വിചാരമുണ്ടായി. അപ്പൊ അവരെ ചിഹ്നവും സത്താനാഥവും സച്ചിദാനന്ദാകാരവുമായിരിക്കുന്ന ബ്രഹ്മം നിർഗുണ ബ്രഹ്മം പ്രകാശിക്കും. ഈ നിർഗുണ ബ്രഹ്മമാണ് ഉപാധികൾക്കും മട്ടം. അല്ലെങ്കിൽ ഈ രൂപത്തിൽ ഒരാൾക്ക് ബോധിക്കാൻ സാധിക്കില്ല. ഈ നിർഗുണ ബ്രഹ്മത്തെ ബാക്കി എല്ലാം നടന്ന ഭൂമിയും ഭൂമങ്ങളായുള്ള വസ്തുക്കളൊക്കെ നടക്കും. ഈ ലയിച്ചു വെള്ളത്തിൽ ലയിച്ചു പോകുമ്പോൾ പിന്നെ ഒരു രൂപത്തിന്റെ പ്രത്യേകത ജലം മാത്രമായി തീരുന്നു. ജലം മാത്രമായി തീരുമ്പോൾ ജലവും ജലമയങ്ങളായുള്ള വസ്തുക്കളും അഗ്നിയിൽ ലയിച്ചു. ഇങ്ങനെ ഓരോന്നോരോന്ന് മനസ്സിൽ നിന്ന് വിട്ട് 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 വിട്ടാനിട്ട് പോകുന്നു. അങ്ങനെ വിട്ടു പോയിട്ട് അവസാനം ശബ്ദം മാത്രമാകുന്നു അത് മനസ്സിൽ ലയിക്കുന്നു. ഇനി ഞാൻ മനസ്സ് ജോലി ശ്രദ്ധിക്കുന്നു. ഇനിയും പറഞ്ഞാൽ അഖണ്ഡമായിരിക്കുന്ന ജോലി ഇപ്പോ ഒരാൾക്ക് ഈ ധ്യാന പ്രക്രിയ ചെയ്യാൻ സാധിക്കും. ഇത് തന്നെ നൽകുന്ന ബ്രഹ്മം ഈ യോജിച്ച് അത്യന്ത ഏകാഗ്രതയോടുകൂടുന്നുള്ള ആ ധ്യാന പ്രക്രിയ ശരിക്കും നടക്കുമ്പോൾ ബാധകൾ ഒന്നിനെയും പ്രതിനിധി ഇല്ലാതെ ഉണ്ടായിട്ടിരുന്നാലോ ജാതാവ് നിർത്തും. ജാതാവായിരിക്കും താൻ ലയിച്ച് ജയമായിരിക്കും അവർക്ക് മാത്രം സ്വരൂപമായിരിക്കും. അതാണ് അല്ലെങ്കിൽ അതാണ് ആത്മാനുഭവം നർത്തം. അതങ്ങനെ ഒരു ദിവസം കൊണ്ട് അല്ലെങ്കിൽ ഒരു നിമിഷം കൊണ്ട് ഇപ്പൊ അങ്ങനെയാവും നല്ലതാകുന്നത്. ഈ സമ്പ്രദായത്തിൽ അനുഷ്ഠാനം ചെയ്യുന്ന ഒരാൾക്ക് കാലം കൊണ്ട് ഈ അനുഭവം വന്നു ചെയ്യും. ഇതാണ് മായയെ അധിവർത്തിക്കാനുള്ള മാർഗമെന്ന് അവസാനത്തെ ഈ ലോകത്തിൽ പറഞ്ഞു. അപ്പൊ ഈ ധ്യാന പ്രക്രിയ നിർഗുണ ബ്രഹ്മത്തെ ശ്രീയാമെന്ന് അറിഞ്ഞു വർത്തിക്കാന്നുള്ളതാണ് മായാവിലാസം വിദ്യാപനുണ്ടാവാനുള്ള ഗുണഭാവങ്ങളൊക്കെ അല്ലെങ്കിൽ അങ്ങനെയുള്ള മായയില്ല. ഇനി കേവലം സത്താ മാത്രമായിരിക്കുന്ന ബ്രഹ്മതത്വം അല്ലെങ്കിൽ ആത്മസ്വരൂപം മാത്രം പ്രകാശിക്കാൻ കഴിയും. അങ്ങനെയുള്ള ആ അനുഭവമുണ്ട്. അതുവരെ തോന്നപ്പെട്ടതായ എല്ലാ മിഥ്യാപ്രതീതികളും വിചാരിക്കും, എല്ലാ മിഥ്യാപ്രതീതികളും വിചാരിക്കുന്ന അവങ്ങൾ സത്യമാണ്. ഇനി കേവലം സത്യമാണ്, ഇനി ആ സത്യമാണ്. അപ്പൊ ഇതാണ് എല്ലാമായിട്ട് ശ്രമിച്ചു നോക്കും. അങ്ങനെ ആ സത്യത്തെ അനുകൂലം ബ്രഹ്മാകാരമായി തീരുമ്പോൾ ഇതുവരെ കണ്ടിരുന്നതായ ഭൂമിയോ ഭൂമങ്ങളായുള്ള വസ്തുക്കളോ ചുറ്റുപാടുള്ള ആളുകളോ തന്റെ തന്നെ ശരീരാദികൾ പോലും പോയില്ല എന്നുള്ളതായ ആ അനുഭവം വരുന്നു. അത് വയറ്റു വഴിയായിട്ട് ഇങ്ങനെ പോയിരുന്ന ഒരാളൊക്കെ ചിലരെ കത്താമാത്രമായിരിക്കുന്ന നിൽക്കണം ബ്രഹ്മ അനുഭൂതി എല്ലാവരും കണ്ട് മറ്റൊന്നും ഉണ്ടാവില്ല. ഈ ധ്യാന പ്രക്രിയ ശരിയാണെന്ന് ചെയ്യുന്നു അറിയാതിനർത്ഥം. അപ്പൊ അതിനെ മനസ്സിലാക്കി വേണം, നാളെ ശരിയാവുള്ളൂ. അപ്പൊ ഇതിനകത്തെ പറഞ്ഞിട്ടുണ്ട്, സുഗുണോപാസനം ചെയ്ത് മനഃശുദ്ധി വരുത്താം. ഇതിന് ശേഷം ആളൊക്കെ നിർഗുണോപാസനം അല്ലെങ്കിൽ നിർഗുണഭാവമോ കിട്ടുന്നു എന്നർത്ഥം സൂചിപ്പിച്ചിട്ടുണ്ട്. സുഗുണോപാസനം ചെയ്തിട്ടോ അല്ലെങ്കിൽ തത്വവിചാരം കൊണ്ടോ വിചാരം കൊണ്ടും അത്തത്വത്തെ കലോക്ഷമായിട്ട് അറിയുന്നു വിചാരിക്കാം. ഈ കലോക്ഷമത്തെ ശോക മനസ്സിന്റെ ഗുണങ്ങൾക്കുള്ള ഭാവങ്ങളെ കൊണ്ടുണ്ടാവുകയാണ്. കലോക്ഷഭാവങ്ങളെ ഗുണഭാവം എന്ന് കഴിഞ്ഞാൽ പിന്നീട് കലോക്ഷ ചെയ്യുന്നില്ല. മറയപ്പെട്ടതിനെ അല്ലേ കലോക്ഷം എന്ന് പറയാം. അങ്ങനെ അതില്ലാതെ മറയ്ക്കാനൊന്നും ഇല്ലാതെ ഉണ്ടാവുമ്പോഴും അപരോക്ഷമേ ഉള്ളൂ, കലോക്ഷത്തിന് ഇല്ല എന്നുള്ള ബോധം നൽകുന്നർത്ഥം. ഇപ്പൊ വിക്ഷേപം, ആവരണം, കലോക്ഷജ്ഞാനം, അപരോക്ഷജ്ഞാനം, ദുഃഖാനുഭവത്തി, സുഖപ്രാപ്തി, പറയപ്പെട്ട ഈ ആറ് ഘടകങ്ങളുള്ള ആറ് ഘടകങ്ങളാണ് ജ്ഞാനത്തിനുള്ളത്. ഇതിൽ ഓരോന്നോരോന്ന് ഓരോന്നായിട്ടാണ് ലയിച്ചത്. പഞ്ചഭൂതങ്ങൾ ലയിച്ചു കഴിയുമ്പോൾ ഈ വിക്ഷേപാദനങ്ങൾ മുഴുവൻ പോകുകയും കഴിഞ്ഞു നടത്താം. അതുപോലെ തന്നെ മനസ്സിൽ ലയിക്കുമ്പോൾ പരോക്ഷ ജ്ഞാനം പോയി അപരോക്ഷതയിലേക്ക് വരുന്ന നടത്താം. അപരോക്ഷതയിൽ പൊന്നു വരുന്നതായ സമയത്ത് ദുഃഖത്തിയും സുഖപ്രാപ്തിയും ഒരേ സമയത്ത് ഒന്നും ചെയ്യുന്നു. മായ നിവർത്തിക്കുന്നതോടുകൂടി സുഖാനുഭൂതി പരിപൂർണമായി കഴിഞ്ഞു. ഈ ഉദയിക്കുന്ന തെറ്റിദാനാകാരമായിരിക്കുന്ന ബ്രഹ്മദത്വം ഇല്ലാതെ മറ്റൊന്നും ഇല്ല എന്നുള്ള അദ്വൈതാനം കൂടി സ്വയം കൊണ്ട് ഇതാണ് ഈ എന്താണ് പ്രകരണത്തിന്റെ ഫലമായിരിക്കുന്ന ഫലം. ഈ പ്രകരണം ശരിയാകുമെന്നും പഠിച്ച് നിരൂപിച്ച് അവസാനം എന്തോ അധ്യാസം കൊണ്ട് തന്നെ കർത്താവ് കഴിക്കാൻ പിന്നെ ഉദ്ബോധിപ്പിച്ചു പോകും. ആ അധ്യാസത്തെ ചെയ്യുന്നവരാണ് നിർഗുണം ബ്രഹ്മാവും. എന്റെ ഫലത്തിന്റെയാണ് അനന്ത ശ്ലോകം. അതായത് ഇതിനെ ഏതെങ്കിലും ഒരു പ്രകാശം നമ്മൾ ചെയ്യുന്നു വിചാരിക്കാം. എന്നാൽ ഈ പറയപ്പെട്ടതായ ഫലാനുഭൂതി ഓരോരുത്തർക്കും ഉണ്ടാവുന്നുള്ള ഈ ആലോചന ചെയ്യുകയാണ്. ഈ ധ്യാന പ്രക്രിയ കൊണ്ട് അല്ലാതെ കൊണ്ട് ഒരിക്കലും ഞാൻ ഗുണഭാവം നീങ്ങി തരുന്ന ഗുണമായിരിക്കുന്ന ബ്രഹ്മാനുഭൂതി പ്രകാശിക്കില്ല. കാരണം ഈ ഗുണഭാവങ്ങളൊക്കെ ധ്യാനിച്ച് ധ്യാനിച്ച് ഉണ്ടാക്കിയതാണ്. അപ്പൊ ധ്യാനം കൊണ്ട് തന്നെ വേണം അതിനെ പറയാനുണ്ട്. ഇത് വീട് വേണമായിരുന്നു, വീട് വേണ്ട നമ്മുടെ സ്ഥലം പദ്ധതി സ്ഥലം എവിടെ വെക്കാം, ഇനി ഇന്ന പ്രകാരത്തിലാവാൻ പോകാനുണ്ട്, ഇന്ന പ്രകാരത്തിലാവാം, സുമാര സ്ഥല പണം നടത്തിയാലും അത്രയുണ്ടോ എന്റെ വീടിനെ നിലയിൽ പിന്നെ എങ്ങനെയുണ്ടാവാൻ ഇതൊക്കെ നോക്കി ചെയ്യാത്തതായത് അങ്ങനെ ഇങ്ങനെ ധ്യാനിച്ച് ധ്യാനിച്ചാണ് ഓരോന്നും ഉണ്ടാക്കുന്നത്. അങ്ങനെ ഉണ്ടാക്കിയതൊക്കെ ഇപ്പോഴത്തെ ജീവിതവും ഇപ്പോഴത്തെ ജനനവും ഇപ്പോഴത്തെ കളിയിലോ ഇതുകൊണ്ടുള്ള അനുഭവങ്ങളും എല്ലാം ധ്യാനിച്ചുണ്ടാക്കിയതാണ്. നിങ്ങളുടെ തന്നെ വിപരീതമായിരിക്കുന്ന ധ്യാന പ്രക്രിയകളുണ്ടേ ഇല്ലാതെന്നുണ്ടായിരിക്കുന്നു. പിന്നെ മനസ്സ് തന്നെയാണ് നാനാരൂപമായിട്ട് അനന്തകൂടി നാനാത്വത്തിലൂടെയാണ് നാമരൂപങ്ങളായിട്ട് പ്രകാശിക്കുന്നത്. മൂന്നാമത്തെ ശ്ലോകത്തിൽ അത് പറഞ്ഞു. തത്വമതിവാക്യത്തിന്റെ അർത്ഥം ഇതാണ് എന്ന് ഗുരി ചോദിപ്പിച്ചു രക്ഷാവും ദൃശ്യവും രണ്ടല്ല എന്ന് ബോധ്യാവരെ. രക്ഷാവും ദൃശ്യവും രണ്ടൊന്നില്ല, ഒന്നേ ഉള്ളൂ. ആ ഒന്ന് മാത്രമേ ഉള്ളൂ എന്ന് വരുമ്പോ മറ്റൊന്നില്ല എന്ന് വരുമ്പോ ആ ഒന്നില്ല. രക്ഷാവ് മാത്രമേ ദൃശ്യമില്ലെങ്കിൽ പിന്നെ രക്ഷാവും പേരുണ്ടാവും ഉണ്ടാവില്ല.